ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ തിരുമനസ്സുകൊണ്ട് ആദരണീയനായ റമ്പാച്ചൻ, ആദരണീയ വൈദികരെ, കർത്താവിൽ പ്രിയപ്പെട്ടവരെ, സമാനതകളില്ലാത്ത ഒരു മഹാമാരിയുടെ കാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ചുറ്റും നോക്കുമ്പോൾ വെളിച്ചത്തേക്കാൾ ശക്തമായി ഇരുട്ട് വ്യാപിക്കുകയാണ്. എന്നാൽ തീർന്നു പോകാത്ത ഒരു പ്രത്യാശ ഈ ഇരുട്ടിലും നമുക്ക് ശക്തി നൽകുന്നുണ്ട്. ഇരുട്ടിനപ്പുറം ഒരു വാതിലുണ്ട് എന്ന വലിയ തീർച്ചയിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളെ നയിക്കുകയാണ്. ഈ കാലത്താണല്ലോ മലങ്കരയുടെ മഹാപരിശുദ്ധനായ പരുമലത്തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ നാം ഈ വിധം ആചരിക്കുന്നത്. ഈ പുണ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ അപാരമായൊരു ആശ്വാസം ഹൃദയത്തിൽ നിറയുകയാണ്. പിതാക്കന്മാരുടെ പഠിപ്പിക്കലിൽ പുണ്യസ്ഥാനങ്ങൾ നമ്മെ റീചാർജ് ചെയ്യുന്നുണ്ട്. എത്രമാത്രം ഇടിഞ്ഞു പോകുന്ന മാനസിക സ്ഥിതിയോടുകൂടി നാം ഇവിടേക്ക് കടന്നു വന്നാലും പുതിയൊരു ഊർജത്തോടുകൂടി മുന്നോട്ട് നീങ്ങുവാനുള്ള ഇന്ധനം ഈ പുണ്യസ്ഥാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹായുടെ ഒരു സാന്നിധ്യം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് ഇവിടെ അനുഭവവേദ്യമാകുകയാണ്. പിതാക്കന്മാരുടെ പഠിപ്പിക്കലിൽ പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനം മൂന്ന് വിധത്തിലാണ്. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ വിശുദ്ധ മാമോദീസയിലൂടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് വന്നണയുന്നു. ഒരു പുഴയുടെ ഒരുക്കു പോലെയാണത്, ഒഴുകി വന്ന് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് അണയുകയാണ്. രണ്ടാമതായി അത് നിറയുന്നു, ജലത്തിൻ്റെ ഒഴുക്കിലെ രണ്ടാമത്തെ പരിണതിയാണ് നിറയൽ. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധ റൂഹായുടെ നിറവുണ്ടാകുന്നത്? കുഞ്ഞ് വളർന്ന് ദേവാലയത്തിലെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലൊക്കെ പരിചയിച്ച് ആരാധനാ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി അത് വളരുമ്പോൾ അവനിലും അവളിലും ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹായുടെ നിറവുണ്ടാവുകയാണ്. ഒരു ദേവാലയം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വീടാണ്, അത്രമാത്രം അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്. ഇക്കാലത്ത് രണ്ടു മൂന്ന് മഹാമാരിയുടെ ചിത്രങ്ങൾ പതിച്ചത്, മനസ്സിൽ പതിച്ചത് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്നാമത്തെ ഒരു ചിത്രം, വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മീൻ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, നല്ല മഴ പെയ്യുകയാണ്, അവരൊരു മഴക്കോട്ട് ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആ മീൻ്റെ പാത്രത്തിന് മുകളിൽ അവരുടെ കയ്യിൽ ഒരു കൊന്തമാല പിടിച്ചിരിക്കുകയാണ്. ആരും ആ വഴിയിലെങ്ങുമില്ല, മഴ തകർത്ത് പെയ്യുകയാണ്. മുൻപിലൊരു മീൻപാത്രം, ആ മീൻപാത്രത്തിന് മുകളിൽ കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന കൊന്തമാല യാത്രയിൽ കണ്ട ഒരു കാഴ്ചയാണ്. വേറൊരു കാഴ്ച, വേറൊരു അനുഭവം, ദേവാലയത്തിൽ 65 വയസ്സിന് മുകളിൽ പ്രായം ചെന്നവർക്ക് ആരാധനയിൽ പങ്കെടുക്കാനാവാത്ത സാഹചര്യമുണ്ടായപ്പോൾ ദേവാലയത്തിലെ ഒരു അപ്പച്ചൻ വന്നോട് ചോദിക്കുകയാണ്, ഫോൺ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അച്ഛാ ഞാൻ ആ ദേവാലയം, എൻ്റെ ദേവാലയം ഒരു പുഴയുടെ തീരത്താണ്, ആ ദേവാലയത്തിന് മുമ്പിലുള്ള തിണ്ണയിൽ നിൽക്കണ്ട, അതിന് മുമ്പിൽ ഒരു ബോട്ട് ചെട്ടിയുണ്ട്, ആ ബോട്ട് ചെട്ടിയിലെങ്കിലും ഞാനൊരു പായിട്ട് ഒന്ന് നിന്നുകൊള്ളട്ടെ, ആ പ്രായം ചെന്ന മനുഷ്യൻ എന്നോട് ചോദിക്കുകയാണ്. മറ്റൊരു മഹാമാരിയുടെ നേരനുഭവം, രണ്ട് ഹൗസ് ബോട്ടിൻ്റെ ഉടമയാണ്, 25 ലക്ഷത്തിൻ്റെ വീതം രണ്ട് ഹൗസ് ബോട്ട് വീടിന് മുമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, പക്ഷേ വീട്ടിൽ പാല് വാങ്ങുന്നത് നിർത്തി. ഇത്രമാത്രം തീവ്രമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും ദേവാലയം നമ്മളെ ജീവിക്കുവാനുള്ള ഇന്ധനം നൽകി പ്രചോദിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ റുഹായുടെ നിറവിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ദേവാലയം ഊർജം നൽകുകയാണ്. വന്നണയുന്നു, പരിശുദ്ധ റുഹ നിറയുന്നു, വലിയ നിറവിൻ്റെ അനുഭവം. നാം ജനിച്ചത് ദേവാലയത്തിലാണ്, ദേവാലയത്തിൻ്റെ ഗർഭപാത്രത്തിൽ. പരിശുദ്ധ സഭയുടെ ഗർഭപാത്രമായ മാമോദിസ തൊട്ടിയിലാണ് ഈ സഭയിലെ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. വിശുദ്ധ മാമോദിസ തൊട്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ഗർഭപാത്രത്തിൻ്റെ രൂപത്തിലാണ്. പുരോഹിതൻ ഒരു സൂതികർമ്മിണിയെ പോലെ, വയറ്റാട്ടിയെ പോലെ കുഞ്ഞിനെ ആ ഗർഭപാത്രത്തിൽ നിന്ന് സഭയ്ക്കായി ജനിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞ് വളരുന്നത് ഈ സഭയിലാണ്. വേദപഠനത്തിലും ആധ്യാത്മിക കാര്യങ്ങളിലും മുഴുകി അവനും അവളും വളരുകയാണ്. അപ്പോൾ ജനിക്കുന്നത് ഇവിടെ ദേവാലയത്തിൽ, വളരുന്നത് ദേവാലയത്തിൽ. വിവാഹം കഴിക്കുന്നതോ? വിവാഹം കഴിക്കുന്നതും വിശുദ്ധമായി മത്ബഹായുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്. ജനിക്കുന്നതും വളരുന്നതും വിവാഹം കഴിക്കുന്നതും. ഇനി എന്നേക്കുമായി ഉറങ്ങുന്നതോ? അതും നമ്മുടെ വീട്ടിലല്ല, അതും നമ്മുടെ ദേവാലയത്തിലാണ്. അങ്ങനെ ദേവാലയം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇഴപിരിയാത്ത സ്വാധീനമായി തീരുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ മാമോദീസായിലൂടെ വന്നണയുന്നു. രണ്ടാമതായി, ആധ്യാത്മികമായ ഉപജീവനത്തിലൂടെ അത് നിറയുന്നു. മൂന്നാമതായി, ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹായുടെ ഒരു നിറഞ്ഞൊഴുക്ക് വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. ഒന്നും രണ്ടും കാര്യങ്ങളിൽ ഏറെക്കുറെ അവകാശവാദങ്ങൾ നമുക്കുണ്ടെങ്കിലും ഈ നിറഞ്ഞൊഴുക്ക് അവകാശപ്പെടാനാവുന്നത് ശുദ്ധിമാന്മാർക്കും ശുദ്ധിമതികൾക്കുമാണ്. ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും കബറിടങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, തിരുശേഷിപ്പിടങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, ലോകത്തിൻ്റെ ഒരു സുഖസ്ഥാനത്തിന് നൽകുവാനാവാത്ത വിധം അപാരമായ ഒരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടുകയാണ്. ഏതെല്ലാം സങ്കേതങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു തണുപ്പ് അനുഭവപ്പെടുകയാണ്. പരിശുദ്ധൻ്റെ കബറിടത്തിൽ നമ്മളൊന്ന് മുത്തുമ്പോൾ പുതിയൊരു ഇന്ധനം നമ്മളിൽ നിറയ്ക്കപ്പെടുകയാണ്. എന്താണതിൻ്റെ പ്രത്യേകത? എന്താണ് ഈ തണുപ്പിൻ്റെ രഹസ്യം? ഈ തണുപ്പിന് ഒരു രഹസ്യമുണ്ട്. ഒഴുക്കുള്ളിടത്ത് തണുപ്പുള്ളൂ. എവിടെയാണോ ദൈവത്തിൻ്റെ പരിശുദ്ധ റുഹായുടെ ഒഴുക്കുള്ളത്, അവിടെയാണ് തണുപ്പുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെയും പരിശുദ്ധനായ പാമ്പാട് തിരുമേനിയുടെയും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെയും ഒക്കെ കബറിടങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അപാരമായി ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത്. ഈ തണുപ്പാണ് മുമ്പോട്ട് നീങ്ങുവാനായിട്ട് നമ്മളെ ശക്തീകരിക്കുന്നത്. മനുഷ്യജീവിതം പലപ്പോഴും ഒരു സമസ്യയാണ്. കളം കുറഞ്ഞു പോയ പദപ്രശ്നമെന്ന് ചിലപ്പോൾ തോന്നുമെങ്കിൽ ചിലപ്പോൾ തോന്നും ഈ പദപ്രശ്നത്തിൽ ഒത്തിരി കളം കൂടിപ്പോയോ എന്ന്. അനേക തത്വചിന്തകളും ഗുരുക്കന്മാരും മനുഷ്യജീവിതം എന്താണെന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വലിയ തത്വചിന്തകനായ ഡയോജനീസ് മനുഷ്യനെ കുറിച്ച് പറയുന്നത് മനുഷ്യൻ താത്വികമായി ചിന്തിക്കുന്ന ഒരു സൃഷ്ടിയാണെന്നാണ്. ഡാർവിൻ പറയുന്നത് മനുഷ്യൻ പരിണമിച്ചുണ്ടായൊരു ജീവിയാണെന്നുള്ളതാണ്. ഫ്രോയിഡ് പറയുന്നത് ലൈംഗികത കേന്ദ്രമായ ഒരു ജീവിയാണ് മനുഷ്യനെന്നാണ്. നീഷെ പറയുന്നത് ഹ്യൂമൻ ഈസ് ആൻ അബ്സർഡിറ്റി, മനുഷ്യൻ ഒരു അസംബന്ധമാണെന്നാണ്. എന്നാൽ ഈ സഭ മനുഷ്യനെ കുറിച്ച് എന്താണ് പറയുന്നത്? സഭ നമ്മോട് പറയുന്നു, മനുഷ്യ ജീവിതം ഗുണമേന്മയോടെ അനുദിനം പുതുക്കി പണിയേണ്ടുന്ന ഒന്നാണ്. അതൊരു വലിയ കലയാണ്. ആ മഹാകലയിലൂടെ കടന്നുപോയ പിതാക്കന്മാരുടെ കബറിടങ്ങളിലേക്കും ഓർമ്മകളിലേക്കുമാണ് ഇതുപോലെയുള്ള വലിയ പെരുന്നാളുകളിൽ നാം കടന്നു വരുന്നത് എന്നോർക്കണം. കുറച്ചുകൂടി ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ സന്ധിയിൽ ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം 5 വാക്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെയും മഹാവ്യാധികളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും തീപ്പാതകളിലൂടെയും കടന്നുപോയ ഒരു മനുഷ്യൻ എങ്ങനെ തൻ്റെ ജീവിതത്തോട് ചോദ്യം ചോദിക്കുകയും ജീവിതത്തെ അതിജീവിക്കുകയും ചെയ്തു എന്നുള്ള ഒരു വലിയ സന്ദേശം ഇയ്യോബിൻ്റെ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധനായ പെരുമേട് തിരുമേനിയുടെ ഓർമ്മയുടെ ഈ അനുഗ്രഹീത നിമിഷത്തിൽ ഈ പുസ്തകത്തെ ഒന്ന് വിശകലനം ചെയ്യുന്നത് ഏറെ ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം അത്രമേൽ വ്യാധികളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കടന്നുപോയ ഒരു പുണ്യപിതാവായിരുന്നു പരിശുദ്ധനായ പെരുമേട് തിരുമേനി. യോബിൻ്റെ പുസ്തകം 42 അധ്യായം അതിൻ്റെ 5 വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. യോബ് പറയുകയാണ്, പിതാവായ യോബ് തൻ്റെ ജീവിതമാകുന്ന പുസ്തകം എഴുതി അവസാനിപ്പിക്കുകയാണ്. 42 അധ്യായങ്ങളാണ്. ആ പുസ്തകത്തിൻ്റെ ഒരു ഭരതവാക്യമായി നമുക്ക് ഈ വാക്യത്തെ കാണാം: എൻ്റെ കർത്താവേ, ഇത്ര കാലവും ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആരാണ് യോബ്? നമുക്കറിയാം, ഊസ് ദേശത്തെ ഏറ്റവും ധനികനായ മനുഷ്യൻ, ഏറ്റവും നീതിമാൻ, സമൂഹം നീതിമാൻ എന്നുള്ള പേര് ചാർത്തിക്കൊടുക്കുവാനുള്ള എല്ലാ സാധ്യതകളും സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരാൾ, ദാനധർമ്മം ചെയ്യും, ആരാധന നടത്തും, അല്ലേ? ഇപ്പോഴത്തെ കാലത്തെ സാഹചര്യത്തിൽ പള്ളി പറയുകയാണെങ്കിൽ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്, ദേവാലയത്തിന് സംഭാവനകൾ കൊടുക്കും, എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകും, പെരുന്നാൾ ഏറ്റുകഴിക്കും, അങ്ങനെ എല്ലാ നല്ല വിശേഷണങ്ങൾക്കും യോഗ്യതയുള്ള ഒരു മനുഷ്യൻ. എന്നാൽ എന്താണ് യോബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അപ്രതീക്ഷിതമായ ചിലത് യോബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. നാം ഓരോരുത്തരുടെയും ജീവിതം നാം വിശകലനം ചെയ്യുമ്പോഴും ഇത് ശ്രദ്ധേയമാണ്. കോട്ടയത്തൊക്കെ ഒരു ചോദ്യമുണ്ട്, എന്നാ ഉണ്ട് വിശേഷം? അപ്പം മറുപടി പറയും, ഓ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ജീവിതം അസ്വാരസ്യങ്ങളില്ലാതെ പ്രശാന്തമായി മുന്നോട്ട് പോകുമ്പോൾ നാം മറുപടി പറയും, ഓ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഇന്നലെ വരെ എൻ്റെ മേശമേലുണ്ടായിരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം ഇന്നെൻ്റെ മേശയിൽ ഇല്ലാതിരിക്കുമ്പോൾ, ഇന്നലെ വരെ എനിക്ക് സ്നേഹിതരായിരുന്നവർ ഇന്നെൻ്റെ സ്നേഹിതർ അല്ലാതായിരിക്കുമ്പോൾ, ഇന്നലെ വരെ എൻ്റെ തലയിലുണ്ടായിരുന്ന ഇടതൂർന്ന തലമുടി ഒരു കീമോയ്ക്ക് ശേഷം കൊഴിഞ്ഞു പോകുമ്പോൾ, അതാണ് ഞാൻ ഈ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നത് എന്ന് സൂചിപ്പിച്ചത്. അങ്ങനെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചിലത് യോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. 2 നമ്മൾ കാണുന്നുണ്ട്, ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന് വേണ്ടി ദൈവപുത്രന്മാർ വന്നു. അത് വളരെ സ്വാഭാവികം. എന്നാൽ അതിനോട് ചേർത്ത് പറയുകയാണ്, അവരുടെ കൂടെ സാത്താനും വന്നു. നമ്മൾ വളരെ വിചാരിക്കാത്ത ഒരു അതിഥിയാണ്, ഒരു കമ്മിറ്റി അംഗമാണത്, അല്ലേ? പള്ളിയിൽ ട്രസ്റ്റി മാറിയാലും എക്സ് ഒഫീഷിയോയായി അടുത്ത മാനേജിംഗ് കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത് പോലെ, ഇതാ മാലാഖമാരിൽ നിന്നും വീണവനായ സാത്താൻ വീണ്ടും ദൈവപുത്രന്മാരോടുകൂടെ അതേ സഭയിൽ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ദൈവം സാത്താനോട് ചോദിക്കുകയാണ്, നീ ഭൂമിയിലെല്ലാം സഞ്ചരിച്ചു, എൻ്റെ പ്രിയപ്പെട്ടവനായ യോബിനെ കണ്ടോ? അവനെ നീ ഉപദ്രവിക്കരുത് കേട്ടോ. അപ്പോൾ സാത്താൻ ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, കാണാം, നീ അവനെ ഒന്ന് തൊട്ടു നോക്ക്. ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഇഫ് യു ടച്ച് ഹിം. നീ അവനെ ഒന്ന് തൊട്ടു നോക്കിയാൽ അവന് നിന്നോടുള്ള പ്രതിപത്തി നിനക്ക് അറിയാനായിട്ട് സാധിക്കും, ഇട്ടിട്ട് പോകും. അപ്പോഴാണ് ദൈവം പറയുന്നത്, ആകട്ടെ, നീ അവനെ തൊടുക, പക്ഷേ അവൻ്റെ പ്രാണനെ തൊടരുത്. നിനക്ക് അവൻ്റെ ആത്മാവിനെ തൊടാം, അവൻ്റെ ശരീരത്തെ തൊടാം, പക്ഷേ അവൻ്റെ പ്രാണനെ നീ തൊടരുത് എന്ന് പറയുകയാണ്. മാംസത്തിൽ മാറ്റുരയ്ക്കാനായി, മാംസത്തിൽ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കുവാനായി യോബിൻ്റെ മാംസത്തെ യഹോവയാം ദൈവം സാത്താന് വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ അവൻ്റെ പ്രാണനെ യഹോവയാം ദൈവം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. തൻ്റെ ഭക്തനെക്കുറിച്ച് ദൈവത്തിന് സാത്താനോടുള്ള പൈശാചിക ശക്തികളോടുള്ള വലിയ അവകാശവാദം അതാണ്. ആയിക്കൊള്ളൂ, ധൈര്യമായി ഒരു പോരാളിയെ പോലെ അവൻ്റെ ശക്തിയെ പരീക്ഷിക്കുവാൻ യോബിനെ സാത്താൻ്റെ മുമ്പിലേക്ക് ദൈവം നീക്കി നിർത്തുന്ന നിമിഷമാണത്. എന്നിട്ട് പറയുന്നു, അവൻ്റെ ആത്മാവിനെ പ്രാണനെ നീ തൊടരുത് എന്ന് പറയുകയാണ്. വലിയ പീഡകൾ, കൊടിയ വ്യാധികൾ, തീപ്പാതകൾ, ഒറ്റപ്പെടലുകൾ യോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് അല്ലേ. ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണ് യോബ് ദൈവസന്നിധിയിൽ ചോദിച്ചത്. ദൈവമേ, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചില്ലെങ്കിൽ എനിക്കെത്ര നന്നായിരുന്നു. എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ രൂപം കൊള്ളാതെ ഇരുന്നെങ്കിൽ, ഞാൻ ജനിച്ചപ്പോഴേ ഒരു ചാപിള്ളയായി പോയിരുന്നെങ്കിൽ, തൻ്റെ വ്യാധിയുടെ വെണ്ണീർമെത്തയിലിരുന്ന് യോബ് ചോദിക്കുകയാണ്. എത്ര ഭാഗ്യമുള്ള കൈകളായിരുന്നു യോബിൻ്റെ കൈകൾ. എങ്ങനെയുള്ള കൈകളെയാണ് ഈ ആധുനിക കാലത്തെ വിശ്വാസി ഭാഗ്യമെന്ന് പറയുന്നത്? പണമുണ്ടി നോക്കുന്ന കൈകളെയാണല്ലേ, പണമുണ്ടി നോക്കുന്ന കൈകളെയാണ്. യോബ് ധാരാളം പണമുണ്ടി നോക്കി, അനേകർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തു, അനേകരെ ആശീർവദിച്ചു, തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തി, എല്ലാം ചെയ്തു. ഭാഗ്യമുള്ള കൈകളാണ്. പക്ഷെ ആ കൈകളിലേക്ക് ദൈവം തമ്പുരാൻ ഒരു സമ്മാനം വെച്ചു കൊടുക്കുകയാണ്. എന്ത് സമ്മാനമാണ് വെച്ചു കൊടുത്തത്? ഒരു ഓടിൻ്റെ കഷണമാണ്, ഒരു ഓടിൻ്റെ കഷണമാണ്. ആ കൈകളിലേക്ക് ഓടിൻ്റെ കഷണം വെച്ചു കൊടുത്തിട്ട് ദൈവം യോബിനോട് പറയുന്നത്, ചൊറിയുക, ഇത്രകാലം നിന്റെ കരങ്ങൾ കൊണ്ട് നീ ധനം തൂക്കി നോക്കിയെങ്കിൽ, അനേകർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തെങ്കിൽ, അനേകരെ ആശീർവദിച്ചെങ്കിൽ, ആരാധനയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തിയെങ്കിൽ, ഇനിയുള്ള കാലം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഓടിൻ്റെ കഷണം കൊണ്ട് നീ നിന്റെ വ്രണങ്ങളെ ചൊറിയേണ്ടതായിട്ടുണ്ട്. നീ നിന്റെ മാംസത്തെ ചികഞ്ഞ് അസ്ഥി വെളുക്കുവോളം അന്വേഷിച്ച് നിന്റെ വിശ്വാസത്തിൻ്റെ തിളക്കം ആഴം എനിക്ക് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ടെന്ന് യോബിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പോഴാണ് യോബ് ചോദിക്കുന്നത്, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചില്ലെങ്കിൽ എനിക്കെത്ര നന്ന്, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ രൂപം കൊള്ളാതെ ഇരുന്നെങ്കിൽ, ഞാൻ ജനിച്ചപ്പോഴേ ഒരു ചാപിള്ളയായിരുന്നെങ്കിൽ. അനേക ചോദ്യങ്ങളുണ്ട് യോബിൻ്റെ പുസ്തകത്തിൽ. വിശുദ്ധ വേദ പുസ്തകത്തിലെ ഏറ്റവും ഫിലോസഫിക്കലായ ഒരു ബുക്കായിട്ട് നമുക്ക് യോബിൻ്റെ പുസ്തകത്തെ കാണാം. ചോദ്യങ്ങളാണ്, വലിയൊരു ക്വസ്റ്റ്യൻ ബാങ്കാണ്. 14 അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരു വൃക്ഷം വെട്ടിയാൽ അതിന് പ്രത്യാശയുണ്ട്, അതിൻ്റെ വേര് തളിർക്കും ഇല തളിർക്കും, ജലത്തിൻ്റെ ഗന്ധം തേടി അത് പോകും, അതിനതറിയാൻ വെട്ടിയാൽ. എന്നിട്ട് യോബ് ചോദിക്കുകയാണ്, മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ പ്രത്യാശ എവിടെ? അത് പഴയ നിയമത്തിൻ്റെ വലിയൊരാശങ്കയാണ്. ആ ആശങ്കയെ തൻ്റെ ചോദ്യത്തിലൂടെ യോബ് മൂർത്തിവത്കരിക്കുകയാണ്. പക്ഷെ പുതിയ നിയമത്തിൽ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ചോദ്യങ്ങളുടെ ഒരു മഹാഗ്രന്ഥമാണത്. ദൈവസന്നിധിയിൽ നിന്ന് നമ്മെപ്പോലെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മഹാവ്യാധിയുടെയും ഒറ്റപ്പെടലിൻ്റെയും കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ ഇരുണ്ട ഗുഹകളിലിരുന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ യോബും ചോദിക്കുകയാണ്. പക്ഷെ ദൈവം എന്താണ് പറയുന്നത്? ദൈവം യോബിന് മറുപടി അല്ല കൊടുക്കുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാനിരിക്കുന്ന ആളല്ല ദൈവം തമ്പുരാൻ. ആരാണ് ദൈവം തമ്പുരാൻ? ചോദ്യങ്ങൾക്ക് മറുചോദ്യം ചോദിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെയും തീപ്പാതകളിലൂടെയും ഞാൻ കടന്നു പോകുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ എന്നോട് മറുചോദ്യം ചോദിക്കുകയാണെന്നൊരു വിശ്വാസിക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. അവിടെയാണ് വിശ്വാസിയുടെ തീഷ്ണത. യഹോവയാം ദൈവം എന്താണ് ഇസ്രായേലിന് യോബിനോട് ചോദിക്കുന്നത്? യോബിനോട് ചോദിക്കുകയാണ്, ഞാൻ ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? മഹാസമുദ്രത്തിലെ മുതലയെ നിനക്ക് ചൂണ്ടയിട്ട് പിടിക്കാമോ? കുതിരയ്ക്ക് ശക്തി കൊടുത്തത് നീയാണോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടേതായ ചില നിഗമനങ്ങൾ നമുക്കുണ്ട്. മാർച്ച് മാസത്തിലെ അവസാന ആഴ്ചകൾ നമ്മളൊന്ന് ഓർക്കൂ. നമ്മുടെ നേതൃത്വം നമുക്ക്, ഭരണ നേതൃത്വം നമുക്ക് ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ അതൊരു ഹർത്താൽ പോലെയായിരുന്നില്ലേ? നമുക്ക് സന്തോഷം, തിരക്കുകൾക്കിടയിൽ ശാന്തമായി ഇരിക്കാൻ ഒരു ദിവസം കൂടി വന്നാൽ രണ്ട് ദിവസം വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും വീട്ടിലിരിക്കുന്നു. പിന്നീട് എന്താണ് ഇങ്ങോട്ട് സംഭവിക്കുന്നത്? എത്ര വർഷങ്ങൾ നീണ്ടു നിൽക്കുമെന്നറിയില്ലാത്ത അനിശ്ചിതത്വത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് എവിടെയാണ് പ്രസക്തി? ദൈവത്തിൻ്റെ നിയോഗങ്ങൾക്കല്ലേ പ്രസക്തി? ആ പ്രസക്തിയെ യഹോവയാം ദൈവം യോബിനോടുള്ള ചോദ്യത്തിലൂടെ ഊട്ടി ഉറപ്പിക്കുകയാണ്. ഇതെല്ലാം ഞാൻ ചെയ്തപ്പോൾ നീ എവിടെയായിരുന്നു? നീയാണോ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്? കുതിരയ്ക്ക് ശക്തി കൊടുത്തത് നീയാണോ? മഹാസമുദ്രത്തിലെ മുതലയെ നിനക്ക് ചൂണ്ടയിട്ട് പിടിക്കുവാൻ സാധിക്കുമോ? ഈ നിയോഗം മനസ്സിലാക്കിയപ്പോഴാണ് 42 അധ്യായം 5 വാക്യത്തിൻ്റെ ആ വലിയ കൺക്ലൂഷനിലേക്ക് യോബ് എത്തുന്നത്. യോബ് പറയുകയാണ്, ഞാൻ നിന്നെ കുറിച്ച് എൻ്റെ പൊന്നുതമ്പുരാനെ ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുകയാണ്. ഈ വാക്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം കേൾവിയാണ്. കേൾവി വളരെ സുഖകരമായ ഒരു ഏർപ്പാടാണ്. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ കേൾവി വളരെ വ്യാപകമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നമ്മുടെ റേഡിയോകളും കേൾവികളുമൊക്കെ TVയുടെ ആ ഒരു അതിപ്രസരത്തിൽ നിന്നുപോയെങ്കിലും ഈ കാലത്ത് കേൾവി വളരെ പ്രസക്തമാണ്. കാരണം നാം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കേൾക്കാം, നമ്മുടെ ശ്രദ്ധ പതറുന്നില്ല, കാഴ്ചയെപ്പോലെ അത് ശ്രദ്ധ പതറിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ പാചകം ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാം. അങ്ങനെ ഒത്തിരി സൗകര്യങ്ങളുണ്ട്. FM ഒക്കെ കേട്ടുകൊണ്ട്, പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എന്താണ് കേൾവിയുടെ ഏറ്റവും വലിയ സൗകര്യമെന്ന് ചോദിച്ചാൽ കേട്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി തുടരാമെന്നുള്ളതാണ്. പഴയ പണി തന്നെ തുടരാം, യാതൊരു തടസ്സവുമില്ല. എല്ലായിടത്തും കേൾവികളാണ്, പ്രഭാഷണങ്ങൾ, പ്രബോധനങ്ങൾ, നിർദ്ദേശങ്ങൾ കേൾവികളാണ്. പക്ഷേ തൊഴിൽ പഴയ രീതിയിൽ തന്നെ തുടരുകയാണ്, രൂപാന്തരമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യെരിഹോവിലെ കുരുടന്മാർ. അവരെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ കർത്താവ് കടന്നു പോകുമ്പോൾ യെരിഹോവിലെ കുരുടന്മാർ വഴിയരികെ ഇരിക്കുകയാണ്. അവർ യേശു കടന്നു പോകുന്നത് കേട്ടു എന്നാണ്. ആ കേട്ടു എന്ന പദം തന്നെ അവരുടെ ആ ഒരു ബലഹീനതയുടെ വശം കാണിക്കുന്നുണ്ട്. അവർക്ക് കാഴ്ചയില്ലല്ലോ. അവരെന്തു ചെയ്തു? കർത്താവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നിലവിളിച്ചു. അവർ നമ്മളെപ്പോലെ ഒന്നാം പടിയിലായിരുന്നു, പലപ്പോഴും കേൾവികളാണ്, ചെവിയിലേക്ക് ധാരാളം കാര്യങ്ങൾ വന്നലയ്ക്കുകയാണ്. അതൊന്നാം പടി. എന്നാൽ അവർ രണ്ടാം പടിയിലേക്ക് പ്രവേശിച്ചിട്ട് ഉറക്കെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുനാമ പ്രാർത്ഥനയാണത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരമായി ചൊല്ലാവുന്ന ലഘുവും സൂക്ഷ്മവത്തുമായ ഒരു പ്രാർത്ഥനയാണത്, രണ്ടാം പടി. അപ്പോൾ എന്താണ് അവർക്ക് മറുപടി കിട്ടിയത്? മിണ്ടാതിരിപ്പീൻ. ഗുരു കടന്നു പോകുമ്പോഴാണോ പാതയോരത്ത് പിച്ചക്കാരനിരുന്ന് ബഹളം കൂട്ടുന്നത്? അപ്പോഴവരെന്താണ് ചെയ്തത്? അവർ മൂന്നാം പടിയിലേക്ക് പ്രവേശിച്ചു. എന്താണ് മൂന്നാം പടി? കർത്താവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികമായി നിലവിളിച്ചു. കേൾവിയുടെ ഒന്നാം പടിയിൽ നിന്ന് നിലവിളിയുടെയും പ്രാർത്ഥനയുടെയും രണ്ടാം പടിയിലേക്കും, ഏത് ചവിട്ടിത്താക്കലുകൾക്കിടയിലും പ്രതിസന്ധികൾക്കിടയിലും അധികമായി നിലവിളിക്കുവാനുള്ള കൃപ ലഭിക്കുന്ന മൂന്നാം പടിയിലേക്കും പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിമലയിലെ ഈ ദേവാലയത്തിൻ്റെ ഉൾത്തുളങ്ങളിൽ മുഴങ്ങുന്നത് അധികമായ നിലവിളിയാണ്. ലോകത്തിൻ്റെ ഒരു സ്ഥാനത്തും ആശ്രയം ലഭിക്കാതെ വരുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന് അധികമായി നിലവിളിക്കുന്ന ഈ പെരുന്നാളിൻ്റെ കാഴ്ചയുടെയും കേൾവിയുടെയും പരിധിയിൽ വീടിൻ്റെ ഉൾത്തളങ്ങളിലിരുന്ന് അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അധികമായി നിലവിളിക്കുന്ന വിശ്വാസിയുടെ ഒരു ശബ്ദമുണ്ട്. അപ്പോഴാണ് മൂന്നാം പടിയിലെ അത്ഭുതം സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? യേശു നിന്നു. യേശു ഇങ്ങനെ നീങ്ങുകയാണ്, എപ്പോഴും നിരന്തരം ചലിക്കുകയാണ്. കാറ്റ് എവിടെ നിന്നും വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും ആരും അറിയുന്നില്ലെന്ന് അവൻ തന്നെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ നീങ്ങുകയാണ്. യേശു നിന്നു. അധികമായ നിലവിളിയുടെ മുമ്പിൽ യേശു നിൽക്കുന്നു. യേശു നിന്ന് അവരെ വിളിച്ചു. എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അവരെന്താണ് മറുപടി പറയുന്നത്? കർത്താവേ, ഞങ്ങൾക്ക് കണ്ണു തുറന്നു കിട്ടണം എന്ന് പറഞ്ഞു. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കാഴ്ച കിട്ടണം. അധികമായ നിലവിളിയാണ്. അവസാനത്തെ സാധ്യതയും കടന്നു പോവുകയാണ്. അവസാനത്തെ വൈദ്യനും കടന്നു പോവുകയാണ്. ഇനി ഒരു വൈദ്യൻ വരാനില്ല. ഇനി ഒരു സൗഖ്യം തരാനില്ല. ആ വലിയ ബോധ്യമുണ്ട്. നെല്ലിപ്പലകയിലിരുന്നുള്ള അധിക നിലവിളിയാണ് യോബിന്റെ നിലവിളി. അങ്ങനെയൊരു നിലവിളിയാണ് അധികമായ നിലവിളി. അവിടെ ദൈവം നിന്ന് പുതിയ ഉൾക്കാഴ്ചയിലൂടെ യോബിനെ അനുഗ്രഹിക്കുന്ന വിധമാണ് നാം കാണുന്നത്. ശിലോഹമിലേക്ക് കുരുടനെ അയക്കുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് നിലത്ത് തുപ്പി മണ്ണ് കുഴച്ച് അവൻ്റെ കണ്ണിൽ പുരട്ടി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. ഈസ് ഇറ്റ് ഹൈജീനിക്? ഇപ്പോഴത്തെ ചികിത്സാവിധി അനുസരിച്ച് അത് ഹൈജീനിക്കായ ഒരു ചികിത്സയാണോ? നിലത്ത് തുപ്പി മണ്ണ് കുഴച്ച് കണ്ണിൽ പുരട്ടുക നമ്മൾ അനുവദിക്കുമോ? പക്ഷേ ആവശ്യത്തിന് മുന്നിൽ ഔചിത്യമില്ല. തീവ്രമായ സൗഖ്യത്തിനുള്ള അഭിവാഞ്ചിയാണ്. അത് വാങ്ങണമെന്നും കൊടുക്കണമെന്നുള്ള രണ്ട് അഭിവാഞ്ചകൾ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ഔചിത്യമില്ല. നിലത്ത് തുപ്പി മണ്ണ് കുഴച്ച് കുളത്തിലേക്ക് അയക്കുകയാണ്. ശ്ലാഹ് ശിലോഹോം, മൂലപദം തന്നെ അയക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം, അയക്കുക. അതേക്കുറിച്ച് സ്വർണനാവുകാരനായിരിക്കുന്ന ഇവാനിയോസ് പിതാവ് പറയുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്, ആദമിനെ സൃഷ്ടിച്ചത്. അപ്പോൾ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചവൻ അറിയാം, അതേ ചേരുവ കൊണ്ട് തന്നെ അതേ മണ്ണ് കുഴച്ച് ആ സൃഷ്ടിയുടെ കുറവിൽ പുരട്ടിയെങ്കിൽ മാത്രമേ ആ കുറവ് നികത്തപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ആത്മശരീര മനസ്സുകളുടെ വൈദ്യനായ പൊന്നുതമ്പുരാൻ നിലത്ത് തുപ്പി തൻ്റെ സത്ത ആ ഊമിനീര് അവനെ നിർമ്മിച്ച് അതേ എലമെൻറ്റിൽ ചേർത്ത് കണ്ണിൽ പുരട്ടി കുളത്തിലേക്ക് അയക്കുന്നതെന്ന്. അതാണ് പിതാക്കന്മാരുടെ വ്യാഖ്യാനം സൗഖ്യത്തെക്കുറിച്ചും സൗഖ്യധ്യാനത്തെക്കുറിച്ചും. യോബ് തൻ്റെ വെണ്ണീരിലിരുന്ന് തൻ്റെ കേൾവികളെക്കുറിച്ചോർത്ത് അനുദപിക്കുകയാണ്. കേൾവികളൊക്കെ നല്ലത് തന്നെ. നീതിമാനായ മനുഷ്യൻ പ്രാർത്ഥനയുടെ കേൾവി, പ്രബോധനത്തിൻ്റെ കേൾവി, പെരുന്നാളുകളുടെ കേൾവി, ദാനധർമ്മങ്ങളുടെ കേൾവി എല്ലാം നല്ലത് തന്നെ. പക്ഷേ ഈ കേൾവിയുടെ ഒന്നാം പടിയിൽ നിന്ന് രണ്ടാമത്തെ പടിയിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പരിശുദ്ധനായ പെരുമരുത്തിരുമേനിയുടെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു പുണ്യവാന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു സാധാരണ വിശ്വാസിയുടെ സ്വപ്നങ്ങളും നിഗമനങ്ങൾക്കും അപ്പുറമായ ഒരു ജീവിതമാണത്. ഒരു മനുഷ്യൻ എത്രമാത്രം ജീവിതത്തിൻ്റെ തീപ്പാതകളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും മഹാവ്യാധികളിലൂടെയും തൻ്റെ യൗവനത്തിൽ കടന്നു പോകാമോ ആ വിധമായ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ ഒരു മനുഷ്യൻ്റെ മുമ്പിലാണ് നാം പ്രാർത്ഥിക്കുന്നതെന്ന് നാം ഓർക്കണം. അതാണ് ഈ പ്രാർത്ഥനയുടെ അഴക്, അതാണ് ഈ പ്രാർത്ഥനയുടെ വലിയ പൂർണ്ണതയും അത് തന്നെയാണ്. കുഞ്ഞിനാളിലെ മഹാവ്യാധി നമുക്കറിയാം. 12 വയസ്സുള്ള സമയത്ത് വലിയ വസൂരി വരികയാണ്. അതൊരു പ്രത്യേക വിധത്തിൽപ്പെട്ട വസൂരിയാണ്. ഈ മഹാവ്യാധിയെ നമ്മൾ പേടിക്കുന്നത് പോലെ അക്കാലത്തും പേടിക്കേണ്ടുന്ന ഒരു കാലമാണ്. അന്ന് വസൂരി വന്നാൽ, ചിക്കൻ ബോക്സ് വന്നാൽ ഒരു കുഞ്ഞും അടുക്കില്ല. പക്ഷേ അഭിവന്ധ്യ തിരുമനസ്സുകൊണ്ട് ഈ കൊച്ചു ശമ്മാശൻ ദൈവത്തിൽ ആശ്രയിച്ച് ആ രോഗകാലത്തിലൂടെ കടന്നു പോവുകയാണ്. തിരുമേനിക്ക് വന്ന വസൂരിയുടെ പേരാണ് കനകക്കല്ലൂരി. എന്താണ് ഈ വസൂരിയുടെ പ്രത്യേകത? കനകക്കല്ലൂരി എന്ന് പറയുന്ന വസൂരി അക്കാലത്ത് വന്നാൽ രാത്രിയിൽ ഈ വസൂരി ബാധിച്ച മനുഷ്യൻ്റെ മുറിയിലേക്ക് കയറിയാൽ കയറി ചെല്ലുന്നവർ പേടിക്കും, ആരും കയറാറില്ല. എന്താ കാര്യം? ആ ശരീരത്തിലെ വ്രണങ്ങളുടെ അറ്റത്ത് കാണുന്ന പഴുപ്പ് മിന്നാമിനിങ്ങിനെ പോലെ തിളങ്ങും, റേഡിയം വെച്ചതുപോലെ തിളങ്ങും. ഈ രോഗിയുടെ ശരീരത്തിൽ 1000 മിന്നാമിനിങ്ങുകൾ വന്നിരിക്കുന്നത് പോലെ കാഴ്ചയിൽ കാണുന്ന വ്യക്തിയെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ശരീരവും വേദനയുമായി കടന്നു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു പുണ്യപിതാവിനോടാണ് നമ്മുടെ വ്യാധികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് നാം ഓർക്കണം. ഉദരവേദന നിരന്തരമായി കൂടെ ഉണ്ടായിരുന്നു. ഭക്ഷണത്തിനിരിക്കുന്ന സമയത്ത് അമിതമായി ഭക്ഷിക്കുവാതിരിക്കുവാൻ ഒരു കോടിത്തോട്ട് തൻ്റെ അരയ്ക്ക് ചുറ്റും ബലമായി കെട്ടിയതിന് ശേഷം ഭക്ഷണത്തിനിരിക്കുന്ന ഒരു പിതാവ്. ഇത്രമാത്രം പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും തൻ്റെ കേൾവികളെ, തൻ്റെ ആത്മീയ അനുഭവങ്ങളെ തൻ്റെ മുമ്പോട്ടുള്ള യാത്രയുടെ ഊർജമാക്കി മാറ്റുവാനായിട്ട് പരിശുദ്ധനായ പെരുമലത്തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളതാണ് യോബിൻ്റെ പുസ്തകത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നാം തിരിച്ചറിയേണ്ടുന്ന വലിയ സത്യം. ആ പുണ്യവാന്റെ കബറിടത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് നാമും ഈ ഭൂമിയിൽ അതിജീവിക്കുന്ന ഇപ്രകാരമുള്ള പ്രതിസന്ധികളെ നേരിടുവാനുള്ള വലിയ ശക്തി നമുക്ക് ലഭിക്കുന്നത്. യോബ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഇത്രകാലവും ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. രണ്ടാമത് പറയുകയാണ്, രണ്ടാമത്തെ ചിന്ത, ഇപ്പോഴോ എൻ്റെ കണ്ണാല് നിന്നെ കാണുന്നു. എപ്പോഴാണ് ഈ ഇപ്പോൾ? എൻ്റെ വേദനകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ നീ എനിക്ക് ചൊറിയുവാനായി നൽകിയിരിക്കുന്ന ഓടിൻ കഷണവും കൊണ്ട് എൻ്റെ ചാരത്തിൻ്റെ പായയിൽ ഞാൻ ഇരിക്കുമ്പോൾ, ഇപ്പോൾ. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇന്നുകളെ നമ്മൾ എങ്ങനെ അതിജീവിക്കുവാൻ പഠിക്കുന്നു എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ കാര്യമാണ്. പലപ്പോഴും ഭാവിയിലുള്ള അനുഗ്രഹത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്യുന്നതിൽ നമ്മളെല്ലാവരും വളരെ താല്പര്യം കാണിക്കുന്നു. എന്നാൽ എൻ്റെ ഇന്നുകൾ എങ്ങനെയാണ്? ഇപ്പോൾ എൻ്റെ പ്രതിസന്ധികളിലൂടെയും തീപ്പാതകളിലൂടെയും ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ അതിനോട് എങ്ങനെ അഭിമുഖീകരിക്കുന്നു? ഇപ്പോഴോ എൻ്റെ കണ്ണാല് ഞാൻ നിന്നെ കാണുന്നു. വിശ്വാസത്തിൻ്റെ ഒരു നിലാവെളിച്ചത്തിലേക്ക് യഹോവയാം ദൈവം യോബ് പിതാവിനെ നീക്കി നിർത്തുകയാണ്. സാധാരണയുള്ള ജീവിതത്തിൽ നിന്ന്, ദൈനംദിനമുള്ള ചര്യകളിൽ നിന്ന്, അലസമായ ഗമനങ്ങളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ നിലാവെളിച്ചത്തിലേക്ക് നീക്കി നിർത്തുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് രണ്ടു കാര്യം വേണം. ഒന്നാമതായി നമുക്ക് ശ്വാസം വേണം, അതില്ല പറ്റത്തില്ല. രണ്ടാമതായിട്ട് എന്ത് വേണം? വിശ്വാസം വേണം. ഈ ശ്വാസവും വിശ്വാസവും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യ ദൈവം ആദമിനെ സൃഷ്ടിച്ചു. ആദം ഒരു മൺപ്രതിമ കണക്കെ നിശ്ചേഷ്ടനായിട്ട് കിടക്കുകയാണ്. യഹോവയാം ദൈവം തൻ്റെ ജീവശ്വാസം അവനിലൂതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ്. മരവിച്ച് ഒരു മൺപ്രതിമ കണക്ക് കിടന്ന ആദമിലേക്ക് ദൈവം തൻ്റെ ശ്വാസം പകരുകയാണ്. ആ ശ്വാസമാണ് വിശ്വാസം. ആശ്വാസമാണ് വിശ്വാസം. അത് വിശേഷപ്പെട്ട ഒരു ശ്വാസമാണ്. ആശ്വാസത്തിൽ അടിയുറച്ച് നീങ്ങുവാൻ വിശ്വാസികളായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ വിശ്വാസത്തെ മുദ്രാവാക്യങ്ങളെക്കാൾ, ഒത്തുതീർപ്പുകളേക്കാൾ, സാമ്പ്രദായികമായ നിർവചനങ്ങളെക്കാൾ ഒരു ശ്വാസമായി, എൻ്റെ പിതാവാം ദൈവത്തോടുള്ള ബന്ധമായി കാണാൻ നമുക്ക് സാധിക്കണം. ഒരു നേരം എനിക്ക് പ്രാർത്ഥിക്കാനാവാതെ വരുമ്പോൾ കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ എനിക്ക് തിളയ്ക്കാനാവണം. ഒരു ഞായറാഴ്ചയിലെ ആരാധന നഷ്ടപ്പെടുമ്പോൾ അതെന്നെ കരയിക്കണം. ഇന്നെന്താണ് അവസ്ഥ? ഒരു ഞായറാഴ്ചയിലെ ഒരു ആരാധന നഷ്ടപ്പെട്ടാൽ ഒരു 10 രൂപ നോട്ട് കളഞ്ഞു പോകുന്ന അത്ര പോലും അത് വിശ്വാസിയെ വേദനിപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് യോബിൻ്റെ ഈ തിരിച്ചറിവ്. ഇപ്പോഴോ എൻ്റെ കണ്ണാലെ ഞാൻ നിന്നെ കാണുന്നു എന്നാണ്. പ്രതിസന്ധി മാറിയിട്ടല്ല. അതാണ് പൗരിസ്ത്യ ദർശനത്തിൻ്റെ അകക്കമ്പ്. പ്രതിസന്ധി മാറിയിട്ടല്ല, ഓടിൻ്റെ കക്ഷണം കയ്യിലിരിക്കെ തന്നെ എൻ്റെ വ്രണങ്ങളിൽ ഞാൻ ചികയവേ തന്നെ. അബ്രഹാം പിതാവ് വിശ്വാസികളുടെ പിതാവാണ്. എങ്ങനെ വിശ്വാസികളുടെ പിതാവായി? വളയമില്ലാതെ ചാടി എന്നുള്ളതാണ്. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞു പോയി. രണ്ടാമതായിട്ട് പറയുകയാണ്, നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കും. ശരിയാണ്, സാധ്യതയുണ്ട്. പ്രായം ചെന്നവരെങ്കിലും ഒരു കൂടാരത്തിന് കീഴിൽ ഒരു സ്ത്രീയും പുരുഷനുമുണ്ടല്ലോ. കുഞ്ഞ് ജനിച്ചു, അവിടെയും സാധ്യതകളുണ്ട്. മൂന്നാമത്തെ നിർദ്ദേശം എന്തായിരുന്നു? അറുക്കുക. അതാണ് ഭയങ്കരം. ഒന്നും രണ്ടും പടികളൊക്കെ പിടിച്ചു നിൽക്കും. മൂന്നാമത്തേത് അറുത്തു കളയുക. നിന്റെ ഏകജാതനായ മകനെ നീ അറുക്കുക. തൻ്റെ മകനെയും കൊണ്ട് ബലി കഴിക്കുവാനായിട്ട് പോവുകയാണ്. ഇസ്ലാം പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്, അബ്രഹാം പിതാവ് ഇസഹാക്കിനെ ബലി കഴിക്കുന്ന സമയത്ത് തൻ്റെ കത്തി ഉയർത്തി അവൻ്റെ കഴുത്തിന് നേരെ കൊണ്ടുവരുന്ന സമയത്ത് ഇസഹാക്ക് പറയുകയാണ്, അപ്പാ നിനക്കെൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എൻ്റെ കഴുത്തറക്കാൻ ആവുന്നില്ലെങ്കിൽ ഞാൻ കണ്ണടച്ച് കിടക്കാം, നീ അറുത്തുകൊള്ളുക. എത്ര ശക്തമായ വാക്കുകൾ! അറുക്ക്, നീ എൻ്റെ കഴുത്ത് എന്ന് പറയുന്ന മകൻ വിശ്വാസികളുടെ പിതാവിന് ജനിക്കേണ്ടുന്ന മകൻ തന്നെ. അപ്പോൾ ഈ മൂന്ന് പരീക്ഷണങ്ങൾക്കും അബ്രഹാം പിതാവ് നിന്നുകൊടുത്തത് കൊണ്ടാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ ഞങ്ങളെ പാർപ്പിക്കണമേ. നാം എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഏതാണ് ഈ മടി? ഏതാണ് ഈ മടിത്തട്ട് എന്ന് ചോദിച്ചാൽ അവരുടെ ശാരീരികമായ മടിത്തട്ടല്ല, അവരുടെ വിശ്വാസത്തിൻ്റെ നിലപാടാണ് ഈ മടിത്തട്ട്. ആ മടിത്തട്ടിനെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതുകൊണ്ടാണ് ആ കൂടാരത്തിൽ ചിരിയായിട്ട് ഇസഹാക്ക് വരുന്നത്. ഇസഹാക്ക് ജനിക്കുകയാണ്. ഇസഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ചിരി. ദുഃഖം തളം കെട്ട് നിന്ന് ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ ചിരി മുഴങ്ങുകയാണ്. പക്ഷേ ആ കടന്നുവരവിന് മുമ്പ് സാറയും ദൈവദൂതന്മാരുമായിട്ടൊരു സംഭാഷണം നടക്കുന്നുണ്ട്. ദൈവദൂതന്മാർ ഈ അനുഗ്രഹം നൽകുന്ന സമയത്ത് സാറ ചിരിച്ചു എന്നാണ്. അബ്രഹാം പോലും അത് കണ്ടില്ല. അതിനു മുമ്പ് അബ്രഹാം ചിരിച്ചു എന്നും പറയുന്നുണ്ട്. പക്ഷേ സാറയുടെ ചിരിയാണ് ദൈവദൂതന്മാർ നോട്ട് ചെയ്യുന്നത്. സാറ ചിരിച്ചു, ദൈവദൂതന്മാർ കണ്ടു. സാറയോട് ദൈവദൂതന്മാർ പറയുകയാണ്, യെസ് യു ഡിഡ് ലാഫ്, ശരിയാണ്, നീ ചിരിച്ചു. പലപ്പോഴും ദൈവസന്നിധിയിലിരുന്നുള്ള നമ്മുടെ ചെറിയ ചെറിയ ചിറികോട്ടലുകളും ചിരികളും പോലും കാണുന്ന ഒരു ദൈവം. യെസ് യു ഡിഡ് ലാഫ്, സാറ ചിരിച്ചു. പക്ഷേ ആ കൂടാരത്തിൽ വലിയൊരു ചിരി വരികയാണ്. സാറായുടെ ചിരിയെ ഇല്ലാതാക്കി കളയുന്ന ഒരു വലിയ ചിരി, കണക്കുകൂട്ടലുകളില്ലാത്ത ഒരു ചിരി. ആ ചിരിയാണ് ഇസഹാക്ക്. പല്ലില്ലാത്ത മോണകാട്ടി അബ്രഹാമിനെയും സാറയെയും നോക്കി ഇസഹാക്ക് ചിരിക്കുകയാണ്. അതേ ഇസഹാക്കിനെ നോക്കി പല്ലില്ലാത്ത മോണകാട്ടി അബ്രഹാമും സാറയും ചിരിക്കുകയാണ്. പല്ലില്ലാത്ത പ്രായത്തിൽ പല്ലില്ലാത്ത മോണകാട്ടി ചിരിക്കാനൊരു കുഞ്ഞ്. അപ്പനും അമ്മയ്ക്കും പല്ലില്ല, ജനിച്ചിരിക്കുന്ന കുഞ്ഞിനും പല്ലില്ല. ഇളം മോണകാട്ടിയുള്ള പുഞ്ചിരി, നിഷ്കളങ്കമായ പുഞ്ചിരി, അതിരുകളില്ലാത്ത സാധ്യതകളുടെ പുഞ്ചിരി അബ്രഹാമിൻ്റെ കൂടാരത്തിൽ നിറയുകയാണ്. അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. വിശ്വാസിക്ക് ലഭിക്കുന്നതെല്ലാം ബോണസാണ്. അവിടെ യാതൊരു പരിധികളുമില്ല. അതല്ലേ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ. നിങ്ങൾ ഇത്രയും കാലം അരികു പറ്റി മീൻ പിടിച്ചിരുന്നവരായിരുന്നു, കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചിരുന്നവരായിരുന്നു, കൈ നനയാതെ മീൻ പിടിച്ചിരുന്നവരായിരുന്നു എങ്കിൽ ഈ പെരുന്നാൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, മഹാപരിശുദ്ധനായ പരിമലത്തിരുമേനിയുടെ ഓർമ്മ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ കുറേ കൂടി ആഴത്തിലേക്ക് നീങ്ങി മീൻ പിടിക്കണമെന്നാണ്. ഈ മഹാവ്യാധിയുടെ കാലം നമ്മളോട് പറയുന്നത് നമ്മുടെ ഇതുവരെയുള്ള ചില ജീവിതത്തിൻ്റെ ക്രമങ്ങളെ പൊളിച്ചെഴുതണമെന്നാണ്. കുറേ കൂടി നീ ആഴപ്പെടണം. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, ഓ ലോർഡ്, എൻ്റെ പൊന്നു തമ്പുരാനെ, ഞങ്ങൾ രാ മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഇതല്ല ഈ കാലത്തെ നമ്മുടെയും വലിയ പരാതി? അതേ നമ്മുടെ പരാതികൾ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണെങ്കിൽ നമ്മുടെ അധ്വാനം രാത്രിയിലായിരുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴാണ് രാത്രി കടന്നു വരുന്നത്? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ യേശുവില്ലാത്ത നിമിഷമാണ് അവൻ്റെ രാത്രി. എത്രയെത്ര രാത്രികളിലൂടെ നാം കടന്നു പോകുന്നുവെന്ന് നാം ഓരോരുത്തരും നമ്മുടെ ഇടങ്ങളിലിരുന്നൊന്ന് നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കുക. അപ്പോഴാണ് പത്രോസിനെ പോലെ നമുക്ക് പറയേണ്ടി വരുന്നത്, ഒന്നും കിട്ടിയില്ല. ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അതിൻ്റെ 4-ാം വാക്യം, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? സൈന്യങ്ങളുടെ യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുകയും. ജീവിതത്തിൻ്റെ ഇരുണ്ട രാത്രികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് പരാതിപ്പെടുമ്പോൾ ഹഗ്ഗായി പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ വഴികളെ നീ ഒന്ന് വിചാരിച്ചു നോക്കണം. പിന്നെ പറയുകയാണ് ഇസ്രയേലിനോട്, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും കുളിരുമാറുന്നില്ല. കൂലിക്കാരൻ തൻ്റെ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു. ഇത് ഇസ്രയേലിൻ്റെ മാത്രം അനുഭവമാണോ അതോ നമ്മുടെയും അനുഭവമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഇതുവരെയുള്ള അധ്വാനമെല്ലാം ഈ കാലത്ത് എവിടെ പോയി? ഇതുവരെയുള്ള സമ്പാദ്യങ്ങൾ അഴിഞ്ഞു പോകുന്നു. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. അതിരാവിലെ ഭാര്യയുടെ മുഖത്തൊന്ന് നോക്കാതെ, കുഞ്ഞുങ്ങളെ ഒന്ന് തട്ടി ആശ്വസിപ്പിക്കാതെ വിതയ്ക്കാൻ പോവുകയാണ്. സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. 70-80 വർഷം കഴിഞ്ഞ് തിണ്ണയിലെ ചാരുകസേരയിൽ ചാരിക്കിടന്ന് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ എൻ്റെ കൊച്ചിനല്ലാതെ അയൽവക്കത്തെ കൊച്ചിനെ ഒരു കല്ല് പെൻസിൽ വാങ്ങിക്കൊടുത്തതിൻ്റെ കണക്ക് പോലും എനിക്ക് ഓർത്തെടുക്കാനാവുന്നില്ല. അതാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ അതിരാവിലെ പുറപ്പെടുന്നു, പക്ഷേ സന്ധ്യയാകുമ്പോൾ അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. തിന്നിട്ടും തിന്നിട്ടും തൃപ്തി വരാത്ത ഒരു സമൂഹം. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. കുടിച്ചിട്ടും കുടിച്ചിട്ടും കുടിമാറാത്ത ഒരു സമൂഹം. വസ്ത്രം ധരിച്ചിട്ടും കുളിരുമാറുന്നില്ല. എത്രയെത്ര കുപ്പായങ്ങൾ ധരിച്ചാലും കുളിരുമാറാത്ത, അധികാരങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു സമൂഹം. അവസാനം പറയുന്നു, കൂലിക്കാരൻ തൻ്റെ കൂലി ഓട്ടസഞ്ചിയിലിടാനായി വാങ്ങുന്നു. നാം വാങ്ങുന്ന കൂലി അന്യായമാണെങ്കിൽ അതിടുന്നത് ഓട്ടസഞ്ചിയിലാണ് എന്ന വലിയ സന്ദേശം ഹഗായി ഇസ്രയേലിന് കൊടുക്കുകയാണ്. ഇസ്രയേലെ, നീ ഇത് തിരുത്തിയെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തിൻ്റെ ആലയം പണിയാനാവൂ. നസ്രാണി, നിന്റെ ജീവിതത്തിലെ കുറവുകളെ നീ തിരുത്തിയെങ്കിൽ മാത്രമേ, ഇപ്പറഞ്ഞ കാര്യങ്ങളെ വിശകലനം ചെയ്തെങ്കിൽ മാത്രമേ ഉചിതമായ യോഗ്യതയോടുകൂടി പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കാനാവൂ. അതാണ് ഈ കാലത്തിൻ്റെ പ്രവചനം. ആ പ്രവചനത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പത്രോസ് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ രാ മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നിട്ട് വീണ്ടും പറയുകയാണ്, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇത്രയും കാലം നാം ഓരോരുത്തരുടെയും വാക്കിനാണ് നമ്മൾ വലയിറക്കിയത്. നമ്മുടെ കൈക്കൊത്തതുപോലെയും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളോട് പറയുന്നത് പോലെയും. എന്നാൽ പത്രോസ് പറയുന്നു, ഇനിമേൽ ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാം. എന്താണ് അവൻ്റെ വാക്ക്? അവൻ്റെ വാക്കെന്ന് പറയുന്നത് അവൻ്റെ വചനമാണ്. ദൈവവചനത്തോടുള്ള തീർത്താൽ തീരാത്ത ബന്ധമാണ് ഒരു വിശ്വാസിയുടെ ജീവനാഡി. യിരെമ്യാ പ്രവചനം 15:16 വാക്യത്തിൽ പ്രവാചകൻ പറയുന്നത്, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ഇസ് ഇറ്റ് ഈറ്റബിൾ? യെസ്. ദൈവവചനം നമുക്ക് രുചിക്കാം. അതിൻ്റെ ഹൃദയത്തിന് മധുരമായി, എൻ്റെ അധരങ്ങൾക്ക് സന്തോഷമായി. ദൈവവചനം ഭക്ഷിച്ചിരുന്ന ഒരു പിതൃസമൂഹം, മാതൃസമൂഹം നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഗുണഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. ഇത്രകാലവും ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാലെ ഞാൻ നിന്നെ കാണുന്നു എന്ന് പറയുകയാണ്. പത്രോസും പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ രാ മുഴുവൻ അധ്വാനിച്ചു. അതേ പ്രതിധ്വനിയാണ് നമ്മളിതിലും കേൾക്കുന്നത്, രാ മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ രാത്രി എന്ന് പറയുന്നത് യേശുവില്ലാത്ത നിമിഷമാണ്. അവസാന അത്താഴ ദിവസം നമ്മൾ കാണുന്നുണ്ടല്ലോ, മാളിക മുറിയിൽ വെച്ച് അപ്പക്കഷണം കിട്ടിയുടനെ യൂദ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ സുവിശേഷകൻ വേദനയോടെ എഴുതുകയാണ്, അപ്പോൾ രാത്രിയായിരുന്നു. പ്രത്യാശയുടെ അപ്പക്കഷണം, വെളിച്ചത്തിൻ്റെ അപ്പക്കഷണം തൻ്റെ കൈകളിൽ സ്വീകരിച്ചിട്ട് നിരാശയുടെ ഇരുട്ടിലേക്ക് പോയി തൂങ്ങിയാടി എന്ന് യൂദായുടെ ജീവിതത്തെ നമുക്ക് ഒരു വാക്കിൽ നിർവചിക്കാം. അത് ആദ്യത്തെ കുർബാന അനുഭവമായിരുന്നു, പക്ഷേ അത് പാളിപ്പോയ ഒരു കുർബാന സ്വീകരണം കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മളൊന്ന് തിരുത്തി എഴുതേണ്ടത്. അനുതാപമുള്ള ജീവിതക്രമത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കണം. എന്താണ് അനുതാപം? അനുതാപം എന്ന പദത്തിൻ്റെ എബ്രായ പദം തേഷുബ എന്നാണ്. തേഷുബ, അതിന് രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, മടങ്ങി വരിക. രണ്ട്, മറുപടി പറയുക. എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്? നഷ്ടപ്പെട്ടു പോയ മകൻ പറയുന്നുണ്ട്, പന്നിയുടെ കൂട്ടിൽ നിന്ന്, പന്നിയുടെ തീറ്റിയിൽ നിന്ന്, പന്നിയുടെ ഗന്ധത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. ഐ വിൽ എന്നാണ് പറയുന്നത്. അതൊരു മടങ്ങിപ്പോക്കാണ്. രണ്ടാമതായി അത് ഒരു മറുപടി പറയലാണ്. ഏത് മറുപടി പറയൽ? ആദിയിൽ ഏദനിൽ ദൈവം നടക്കാനിറങ്ങിയപ്പോൾ തങ്ങൾ വീണിടത്ത് ആദമും ഹവ്വയും ഇരിക്കുകയാണ്. വീണിടത്തിരുന്ന് ഏറ്റുപറയുന്നതിനെയാണ് കുംഭസാരം എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ആദ്യത്തെ കുംഭസാരമായിരിക്കാം. നീ എവിടെയാണ്? ഞാൻ വീണുപോയി, ഞാൻ ഈ ഒളിവിടത്തിലുണ്ട്, ആദമേ എന്ന് വിളിക്കുകയാണ്. നമ്മുടെ ഹൃദയമാകുന്ന ഏദൻ തോട്ടത്തിൽ ദൈവം നടക്കാനിറങ്ങുമ്പോൾ അവൻ്റെ കാലൊച്ചകൾക്ക് ചെവി കൊടുക്കുന്ന, അതിന് മറുപടി പറയുന്ന മനോവിചാരത്തിൻ്റെ പേരാണ് കുംഭസാരം. ആ അനുതാപത്തിലേക്കാണ് തിരുശരീര രക്തങ്ങളുടെ അനുഭവ വേളയിൽ ഒരു വിശ്വാസി നടന്നെടുക്കേണ്ടത്. പത്രോസ് ഇവിടെ പറയുകയാണ്, ഇനിമേൽ നിന്റെ വാക്കിന് ഞാൻ ബലയിറക്കാം. കുറെ കൂടി കൃത്യതയോടെ ആരാധനയിൽ സംബന്ധിക്കാൻ. ശരിയാണ്, നാം എല്ലാവരും ആരാധനയിൽ പങ്കുകൊള്ളുന്നവരാണ്. കുറെ കൂടി സമയം എൻ്റെ കയ്യിൽ വേദപുസ്തകം പിടിച്ചുകൊണ്ടിരിക്കാൻ. ശരിയാണ്, നാം വേദപുസ്തകം വായിക്കുന്നവരാണ്. കുറെ കൂടി ഉപവസിക്കുവാൻ, കുറെ കൂടി നോമ്പ് നോക്കുവാൻ, അതാണ് ഇവിടെ പറയുന്നത്. കുറെ കൂടി ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കണം. കർത്താവ് എപ്പോഴും നമ്മളെ കുറെ കൂടി എ ലിറ്റിൽ മോർ, കുറെ കൂടി എന്ന് നിരന്തരമായി അവിടുന്ന് പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കും. ആരാധന നമുക്ക് ജീവനാഡിയായിട്ട് മാറണം. നിസായിലെ ഗ്രിഗോറിയോസ് മോശയുടെ മനോഗതം ഇങ്ങനെ വിശദമാക്കുന്നുണ്ട്. മുൾപ്പടർപ്പ് കത്തുന്ന സമയത്ത് അത് കാഴ്ചയെക്കുറിച്ച്, ഞാൻ എൻ്റെ ചെരുപ്പ് ഊരി ദൈവത്തിൻ്റെ തീച്ചൂട് പറ്റിയ മണ്ണിലേക്ക് കയറി നിൽക്കും. മോശയുടെ ഒരു സോളിലൊക്കെ ഒരു ആത്മഗതം നിസായിലെ ഗ്രിഗോറിയോസ് പിതാവ് തൻ്റെ വരികളിലൂടെ എഴുതുകയാണ്. ഞാൻ എൻ്റെ ചെരുപ്പൂരി ദൈവത്തിൻ്റെ തീച്ചൂട് പറ്റിയ മണ്ണിലേക്ക് കയറി നിൽക്കും. എൻ്റെ നഗ്നമായ പാദങ്ങളിലും അവൻ്റെ തീയുടെ ചൂട് പതിയണം. ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ആ വലിയ ബോധ്യത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഒന്നും കിട്ടിയില്ല എന്ന നമ്മുടെ പരാതി മാറി ചിലതൊക്കെ എനിക്ക് കിട്ടി. ഇപ്പോഴോ എൻ്റെ കണ്ണാലും ഞാൻ നിന്നെ കാണുന്നു എന്ന വലിയ ബോധ്യത്തിലേക്ക് നടന്നെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. വിശുദ്ധ കുർബാനയിലെ അനുഭവം അതിനാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. അതിൻ്റെ ഒരു ആദ്യ സൂചന നമ്മൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. പ്രവാചകനായ ഏലിയാവിനെ ആഹാബ് രാജാവും ഇസബേൽ രാജ്ഞിയും കൂടി നിലം തൊടാതെ ഇങ്ങനെ പായിക്കുകയാണ്. കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റി. കാക്ക തീറ്റി കൊടുക്കുന്നത് നിർത്തി. അല്ലേ, ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്തെ നമ്മുടെ മാനുഷിക ജീവിത പശ്ചാത്തലം നോക്കുമ്പോഴും ഏകദേശം ഇതിനൊക്കെ സമാനമാണ്. കരീത്ത് തോട് വറ്റുന്നു, അപ്പം കിട്ടുന്ന ഇടങ്ങൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ യഹോവയാം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് ഏലിയാവ് ചെവി കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? നീ എഴുന്നേറ്റ് സരാഫാത്തിലേക്ക് പോകുക. അവിടെ ഒരു വിധവയെ ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്നു. ഒരു മുതലാളിയല്ല, ഒരു കോർപ്പറേറ്റ് കമ്പനിയല്ല, ഒരു വിധവയെ, ഒരമ്മയെ, ഒരു കുഞ്ഞിൻ്റെ അമ്മയെ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നു. ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ. ഏലിയാവ് എഴുന്നേറ്റ് അവിടെ ചെന്നു, അവളെ കണ്ടു, അവൾ വിറക് പിറക്കുകയായിരുന്നു. 17-ൽ പറയുന്നുണ്ട്, അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാനൊരു പാത്രത്തിൽ കുറേ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. ഇറ്റ്സ് എ റിക്വസ്റ്റ്, നോട്ട് എ കമാൻഡ്. എനിക്കല്പം വെള്ളം നീ തരുമോ? വീട്ടിലേക്ക് ഒരു ധർമ്മക്കാരൻ വരുമ്പോൾ, അമ്മ ഇച്ചിരി കഞ്ഞിവെള്ളം തരുമോ? വിധവ വെള്ളം കൊണ്ടുവരികയാണ്. അപ്പോൾ ഏലിയാവ് പറയും, വെള്ളം കൊണ്ടുവരാനായിട്ട് പോകുമ്പോൾ അവൾ അതിന് സമ്മതമാണെന്ന് ഏലിയാവ് കാണുമ്പോൾ വീണ്ടും പറയുകയാണ്, ഒരു അപ്പവും കൂടി നീ കൊണ്ടുവരണമേ, അമ്മ കഞ്ഞിവെള്ളത്തിലേക്ക് ഇച്ചിരി കഞ്ഞി കൂടിയിടണമേ. പണ്ട് കാലത്തെ ധർമ്മക്കാരൊക്കെ പറയുമായിരുന്നു. വീണ്ടും വീണ്ടും ആവശ്യങ്ങളാണ്. രണ്ടാമത്തെ ആവശ്യം വന്നപ്പോൾ അവൾ അവിടെ നിന്നു. അവൾ ഏലിയാവിനോട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയാണ് കാലത്തിൽ ഒരുപടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. നമ്മളായിരുന്നെങ്കിൽ എന്തായിരിക്കും ഭാഷയെന്ന് ചിന്തിച്ചു കൊള്ളുക. ഇതാ ഞാൻ രണ്ട് വിറക് പിറക്കുന്നു, രണ്ടെണ്ണം. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞാൻ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാണ്, ചാകാൻ പോവുകയാണ് മനുഷ്യ. അപ്പോഴാണ് നീ എന്നോട് അപ്പം വെള്ളം ചോദിക്കുന്നത്. പക്ഷെ ഏലിയാവ് എന്താണ് പറയുന്നത്? ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട. ഈ ഭയപ്പെടേണ്ട എന്ന വാക്കിൻ്റെ അനേകായിരം പ്രതിധ്വനികൾ നമ്മൾ സുവിശേഷത്തിലും കേൾക്കുന്നുണ്ട്. പൊന്നുതമ്പുരാൻ്റെ അടുക്കൽ ഇടറിയ മനസ്സുമായിട്ട് ആര് വരുന്നുണ്ടോ അവരോട് ആദ്യം അവൻ പറയുന്ന വാക്കാണിത്, ഭയപ്പെടേണ്ട. ഈ പുണ്യവാന്റെ സന്നിധിയിലേക്ക് അധിക നിലവിളിയോടെ കടന്നു വരുന്ന ഓരോ വിശ്വാസിയോടും ഈ കബറിടം പറയുന്നതും അത് തന്നെയാണ്, ഭയപ്പെടേണ്ട. ഈ ഭയപ്പെടേണ്ട എന്ന ആഹ്വാനത്തിന് അനേക യുഗങ്ങളുടെ മുഴക്കമുണ്ട്. നിന്റെ സകല വേദനകളെയും മുറിവുകളെയും വെച്ച് കെട്ടുന്ന ഒരു ലേപനമാണത്. ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക. നീ ഇതൊക്കെ ചെയ്തു, പക്ഷെ ആദ്യം നീ എനിക്ക് ചെറിയൊരടയുണ്ടാക്കിക്കൊണ്ടുവരണം. നീ നിന്റെ കുഞ്ഞും തിന്നിട്ട് മരിക്കാനിരിക്കുന്ന ആ അടയുടെ കഷണത്തിൽ നിന്ന്, ആ മാംസത്തിൻ്റെ ആ ഒരു മാവിൻ്റെ കഷണത്തിൽ നിന്ന് ആ രണ്ടടയാക്കാൻ വെച്ചിരിക്കുന്നത് നീ മൂന്നടയാക്കി മാറ്റണം. എന്തൊരു കാര്യമാണ്! വളരെ കഷ്ടമായൊരു കാര്യമാണല്ലേ. പേസ്റ്റ് തീർന്നു കഴിയുമ്പോൾ അത് ഞെക്കി അങ്ങേ അറ്റം കൊണ്ടുവന്ന് ബ്രഷിലേക്ക് പതിപ്പിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ വേറൊരാൾ വന്ന് ആ പേസ്റ്റും കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. ഇല്ലായ്മയുടെ അവസാനത്തെ സാധ്യതകളെയും എക്സ്പ്ലോർ ചെയ്യുകയാണ്. അത് വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ഘടനയാണ്. നീ നിന്റെ കുഞ്ഞിനും വേണ്ടി വെച്ചിരിക്കുന്ന മാവ് പിണ്ടത്തിൽ നിന്ന് ആ രണ്ടിൽ നിന്ന് അതിനെ നീ മൂന്നാക്കണം, അതിലൊരടയുണ്ടാക്കണം. അതാദ്യത്തെ അടയായി നീ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. ഇത് വിശുദ്ധ കുർബാനയുടെ ഒരു മുൻകുറിയല്ലേ? നമ്മുടെ ഇല്ലായ്മകളിൽ നിന്നും വേദനകളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്ന ഒരു അടയല്ലേ അവൻ്റെ തിരുശരീര രക്തമായി നാം ആ ബലിപീഠത്തിൽ വെക്കുന്നത്? അതല്ലേ അവൻ നമുക്ക് തിരുശരീര രക്തങ്ങളായിട്ട് തിരികെ തരുന്നത്? അതാഹരിച്ചിട്ടല്ലേ ലോകത്തിൻ്റെ എല്ലാ വേദനകളെയും നിരാശകളെയും അതിജീവിച്ചുകൊണ്ട് സമാധാനത്തോടെ നമ്മൾ ഈ ദേവാലയത്തിന് പുറത്തേക്ക് പോകുന്നത്? ആ അടയാണ് ഈ അട. നിന്റെ ഇല്ലായ്മകളിൽ നിന്നും വേദനകളിൽ നിന്നും നീ ആഹരിച്ചിട്ട് മരിക്കാനിരിക്കുന്ന നിന്റെ തീർപ്പുകളിൽ നിന്നും നീ ഒരു അടയ്ക്കുള്ള മാവ് ഉരുട്ടിയെടുക്കണം. ആ ഒരു വലിയ പാഠം ഈ കാലത്ത് നമ്മൾ പഠിക്കണം. അതെനിക്ക് തരണം, അത് നീ ദൈവസന്നിധിയിൽ വെക്കണം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അവളുടെ ഭരണിയിലും തുരുത്തിയിലും എണ്ണയും മാവും ഒന്നും കുറഞ്ഞു പോകുന്നില്ല. കുഞ്ഞിനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അസുഖം വന്നു. ആദ്യം അട തരണമെന്ന് 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ പ്രവാചകൻ, 17-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ പ്രവാചകൻ, കുഞ്ഞ് മരിച്ച് കിടപ്പിലാകുന്ന സമയത്ത് 19-ാമത്തെ വാക്യത്തിൽ വന്ന് അവളോട് പറയുകയാണ്, നിന്റെ മകനെ ഇങ്ങി തരിക, നിന്റെ അടയിങ്ങ് തരിക. വീണ്ടും 19-ൽ പറയുകയാണ്, നിന്റെ മകനെ ഇങ്ങ് തരിക, നിന്റെ വേദനകളെ ഇങ്ങ് തരിക, നിന്റെ പ്രയാസങ്ങളെ ഇങ്ങ് തരിക. അതാണ് ഈ കബറിടവും നമ്മളോട് പറയുന്നത്, ഇങ്ങ് തരിക, ഞാൻ എടുത്തുകൊള്ളാം, നിനക്ക് ഇതൊന്നും താങ്ങാനുള്ള അധിക ശേഷിയില്ല, നിന്റെ സകല ഭാരവും എൻ്റെ മേൽ വെച്ച് കൊള്ളുവീൻ, ഞാൻ നിന്നെ പുലർത്തും, ഇങ്ങ് തരിക. ഈ ദേവാലയം ഉയർത്തുന്ന വലിയൊരാശയവും അത് തന്നെയാണ്, ഇങ്ങ് തരിക, ഇവിടെ വെക്കുക, ഇവിടെ നിന്ന് സമാധാനത്തോടെ നിന്റെ ഭവനത്തിലേക്ക് പോകുക എന്ന വലിയ ഒരു സന്ദേശമാണ്, പുതിയ കാഴ്ചയുടെ വലിയ ഒരു സന്ദേശം. യൂബിൻ്റെ ജീവിതത്തിൽ ആ വലിയൊരു ആശ്വാസം യൂബ് പിതാവിന് ലഭിക്കുകയാണ്. ഇത്ര കാലവും ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാലെ ഞാൻ നിന്നെ കാണുന്നു. പുതിയൊരു ശക്തി കിട്ടി, ഉയർന്ന് പറക്കാനുള്ള ഒരു ശക്തി കിട്ടി. ചെമ്പരുന്തിൻ്റെയും കോഴിയുടെയും ഒരു കഥയുണ്ട്. അതിപ്രകാരമാണ്, വേട്ടക്കാരനൊരിക്കൽ ഒരു പരുന്തിൻ്റെ മുട്ട കിട്ടി. അയാൾ അതുകൊണ്ട് അടയിരിക്കുന്ന ഒരു കോഴിയുടെ അടുത്ത് കൊണ്ട് വെച്ച് കോഴിക്കൂട്ടിൽ വെച്ച് വിരിയിച്ചു. കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം പരുന്ത് വളർന്നു. പരുന്ത് വിചാരിച്ചു താനും ഒരു കോഴിയാണെന്ന്. കോഴി ചെയ്യുന്നതെല്ലാം അത് ചെയ്തു. അടുക്കിൽ ചികഞ്ഞും കൊത്തിയും അത് തൻ്റെ കാലം ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. കോഴി പറക്കും പോലെ നിലം പറ്റിയത് പറന്നു. കോഴി പറക്കുന്നത് കണ്ടിട്ട് അതാണ് ഏറ്റവും വലിയ പറക്കലെന്ന് വിചാരിച്ച് അത് നിലം പറ്റി പറക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു, പരുന്ത് വളർന്നു. ഒരിക്കൽ ഉജ്ജ്വലശോഭയോടെ വേറൊരു പരുന്ത് ആകാശത്തിങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് ഈ പഴയ പരുന്ത് കണ്ടു. അത് തൻ്റെ കൂട്ടുകാരായ കോഴികളോട് ചോദിച്ചു. ആരാണ് കൂട്ടുകാർ? കോഴികളാണ്. കോഴികളോട് ചോദിച്ചു, ഇതെന്താണ് ഈ പറക്കുന്നത്? അപ്പോൾ കോഴികൾ പറഞ്ഞു, അത് പരുന്താണ്, അത് പക്ഷിരാജാവാണ്, നിനക്കൊന്നും ഒരിക്കലും അതുപോലെ പറക്കാനായിട്ട് പറ്റത്തില്ല. കൂട്ടുകെട്ടുകൾ എപ്പോഴും നമ്മളോട് പറയുന്നത് അത് തന്നെയാണല്ലോ. ഒരിക്കൽ വേറൊരു കർഷകൻ, ഈ വേട്ടക്കാരൻ്റെ കൂട്ടുകാരനൊരു കർഷകൻ വന്നിട്ട് ഈ വേട്ടക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല, ഈ പരുന്തിനെ ഇങ്ങനെ കോഴിയാക്കി വളർത്തരുത്, അതിനെ തുറന്നുവിടും. ഈ കൂട്ടുകാരൻ്റെ ആവശ്യം കേട്ട് വേട്ടക്കാരൻ ഈ പരുന്തിനെ തുറന്നു വിട്ടു, അത് സ്വതന്ത്രമായി. എന്നിട്ടും പണി പഴയത് തന്നെ, ചിക്കിയും ചകഞ്ഞും നടക്കുകയാണ്. പഠിച്ചതല്ലേ? ആ കർഷകനൊരു കാര്യം ചെയ്തു, ഒരിക്കൽ ഈ പരുന്തിനെ എടുത്തുകൊണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ വെച്ചു. അങ്ങനെ ആദ്യമായി പരുന്ത് നീലാകാശവും സൂര്യനെയും കണ്ടു. അത് മെല്ലെ കറങ്ങി ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് മുകളിലേക്ക് പറക്കുവാൻ തുടങ്ങി. അവസാനം ഒരു പരുന്തിനെ പോലെ അത് റാഗിപ്പറക്കാൻ തുടങ്ങി. ചെമ്പരുന്ത് റാഗിപ്പറക്കണമെന്നാണ്, അത് റാഗിപ്പറക്കാൻ തുടങ്ങി. അങ്ങനെ അത് ശരിക്കും ഒരു പരുന്തായി തീർന്നു. നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വശമുണ്ട്, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഒരു കോഴിയെപ്പോലെ ചികഞ്ഞ് നടക്കാനല്ല, പരുന്തിനെ പോലെ ഉയർന്നു പറക്കാനാണ്. സീക്ക് ദോസ് തിങ്സ് വിച്ച് ആർ എബോവ്. നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. മനുഷ്യജീവിതത്തെ ഗുണമേന്മയോടെ പുതുക്കിപ്പണിയുവാനാണ് ഈ മഹാപരിശുദ്ധൻ്റെ പെരുന്നാൾ നമ്മളോട് പറയുന്നത്. അത് കേവലം ആത്മീകമായ ഒരു വൃത്തത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ ഒരു പെരുന്നാളിൻ്റെ സന്ദേശമല്ല. നസ്രാണിയെ സംബന്ധിച്ച് പെരുന്നാളുകൾ പലപ്പോഴും വർഷത്തിലൊരിക്കൽ ദേവാലയത്തിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്ന ഒരു റാസ മാത്രമായി തീരുമ്പോൾ അതിനേക്കാൾ ഉപരിയായ അർത്ഥതലങ്ങൾ ഈ പെരുന്നാളിനും നമുക്ക് നൽകാനുണ്ട്. പരിശുദ്ധനായ പയ്യമ്പലത്തിരുമേനി ഈ സമുദായത്തോട് മാത്രം സംബന്ധിച്ച ഒരു പിതാവായിരുന്നില്ല, ഈ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളോടും സംബന്ധിച്ച ഒരു പിതാവായിരുന്നു. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും ജനിക്കുന്നതിന് മുമ്പേ ജനിച്ച് ഈ കേരളീയ സമൂഹത്തിൽ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ വിത്തുവാകിയ പിതാവായിരുന്നു. ജീവിതത്തിൻ്റെ തീപാതകളിൽ ഓരങ്ങളിൽ ഒറ്റപ്പെട്ടവർക്ക് വേണ്ടി മലങ്കരയിലെ ദേവാലയങ്ങളിൽ ഇടം കണ്ടെത്തിയ പിതാവായിരുന്നു. താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പുതുപ്പള്ളി പോലെയുള്ള വലിയ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും അവർക്ക് വേണ്ടി ആരാധനയ്ക്കുള്ള അവസരമുണ്ടാക്കുകയും ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ എതിർത്ത പ്രമാണിമാരോട് തിരുമേനി കൽപ്പിച്ചത് ഇതാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ വലിയ പള്ളിയിൽ ഇടമില്ലെങ്കിൽ ഈ വലിയ പള്ളിയോട് ചേർന്ന് ഞാനൊരു ചെറിയ പള്ളി പണിയും. അതിന് കല്ലിട്ട പിതാവാണ്. ഈ പിതാവിൻ്റെ ആർജവത്വവും ദീർഘവീക്ഷണവുമാണ് 21-ാം നൂറ്റാണ്ടിൽ ഈ പെരുന്നാളിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കൂടി നമ്മൾ തിരിച്ചറിയണം. കേവലം ആചരണങ്ങളിൽ, സാമ്പ്രദായികമായ ചട്ടക്കൂടുകളിൽ എന്നതിനേക്കാൾ ഉപരിയായി വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ ഒരു പിതാവായിരുന്നു. യോബിൻ്റെ വാക്കുകൾ നാം ശ്രദ്ധിക്കുക. കർത്താവേ, ഇത്ര കാലവും ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാലെ ഞാൻ നിന്നെ കണ്ടു. കണ്ടപ്പോഴോ യോബിനെല്ലാം കിട്ടി, നഷ്ടപ്പെട്ടതെല്ലാം കിട്ടി. ആടുമാടുകൾ, ദാസീദാസന്മാർ, സമ്പാദ്യം, പെൺമക്കൾ, കുറെ കൂടി സൗന്ദര്യവതികളായ പെൺമക്കൾ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എല്ലാം ഇരട്ടിയായി കിട്ടി എന്നാണ്. എന്നാൽ ഒന്ന് മാത്രമേ ഒന്ന് ആയിട്ട് കിട്ടിയുള്ളൂ. ഏതാണ്? ഭാര്യ. ഒന്ന് മതിയല്ലോ. ഭർത്താവ്. ഒന്ന് മതിയല്ലോ. ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ടവൾ, എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ മേശമേലുള്ള ഭക്ഷണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഇടമുറിയാത്ത എൻ്റെ അധ്വാനം, എൻ്റെ പ്രാർത്ഥനപ്പായലുള്ള എൻ്റെ ഇരിപ്പ്, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഞാൻ കുടിക്കുന്ന പാനീയം, ഞാൻ ധരിക്കുന്ന വസ്ത്രം, ഞാൻ വാങ്ങുന്ന കൂലി, ഇതെല്ലാം എൻ്റെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ സമഗ്രമായ സാധ്യതകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ യൂബിനെ പോലെ നമുക്കും പറയാനായിട്ട് സാധിക്കും, ഇപ്പോഴോ എൻ്റെ കണ്ണാലെ ഞാൻ നിന്നെ കാണുന്നു. കേൾവികളുടെ ഒന്നാം പടിയിൽ നിന്നും, ആചരണങ്ങളുടെയും സാമ്പ്രദായികളുടെയും ഒന്നാം പടിയിൽ നിന്നും കാഴ്ചയുടെ വിശാലതയിലേക്ക്, വിശ്വാസത്തിൻ്റെ നിലാവെളിച്ചത്തിലേക്ക് നീങ്ങി നിൽക്കുവാൻ ഈ പെരുന്നാളും പരിശുദ്ധൻ്റെ ഓർമ്മയും നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭാഗ്യമുള്ള ഈ അവസരത്തിന് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ.